പേജ് 92. ഉഷസിന്റെ കുട്ടികൾ. കൈകൾ ബന്ധിക്കപ്പെട്ട ഉഷസെ, നീ എങ്ങനെ നിന്റെ മകന് വേണ്ടി കലശം വാങ്ങി? മണ്ണൊരുങ്ങിയിരുന്നു, ചൂളയും തയ്യാറായിരുന്നു. അവൻ അച്ഛനായതും അമ്മയായതും നീ മാത്രമാണ്. അവനാകട്ടെ വിഷന്തീണ്ടി മരിച്ചു. അവന്റെ മുഖം കടുത്തു, കഴുത്ത് കറുത്തു. നിന്നെ ഓർത്തുള്ള വ്യസനം അവന്റെ കൺകോണിലിത ഒരു നീര വിഷത്തുള്ളിൽ. അവനെ കിടക്കാൻ നീ എങ്ങനെ കലശം നയും? നിന്റെ ഉദരം അവന്റെ പ്രതീക്ഷയും നിലവിളിയുമാണ്. നിന്റെ ഗർഭപാത്രം അവന്റെ അവകാശമാണ്. അച്ഛനും അമ്മയുമായവളെ, നിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്തു ചെയ്യും? നിവാരണ പാറകൾക്കിടയിൽ അടക്കം ചെയ്തു. മരണത്തിൽ ഒരുവൻ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം അവന് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദീർഘദീർഘമായ മരണനിദ്രയിൽ അവനെ വിശക്കാതിരിക്കാൻ ധാന്യങ്ങൾ നിറച്ച കുംഭത്തിൽ അവനെ കിടത്തണമായിരുന്നു. കുംഭം ഉദരം തന്നെ. ഉദരത്തിൽ നിന്ന് വന്നവന് ഉദരത്തിലേക്ക് തന്നെ മടങ്ങണം. ഉഷസ് മുടന്തിയായ രാജകീയെ പോലെ നദിക്കരയിൽ പ്രത്യക്ഷപ്പെട്ടു. അവനെ നദിയിൽ ഒഴുക്കരുത്. അവന്റെ സഹോദരൻ ശരഭൻ നിലവിളിച്ചു. നദി എവിടേക്ക് പോകുന്നു എന്ന് ആർക്കറിയാം? ചില നദികൾ പാതാളത്തിലേക്ക് ഒഴുകുന്നു, ചിലത് യാത്രാമാർഗത്തിൽ വെച്ച് കൊടുന്നനെ വറ്റിപ്പോകുന്നു. നേരാകെ ചെമ്പെണ്ണ പൂശിയവളെ പോലെ ഉഷസ് അവർക്കിടയിലൂടെ തെന്നി നീങ്ങിപ്പോയി. അകലെ ചെന്ന് കരഞ്ഞു തുടുത്ത മുഖം തിരിച്ച് അവരെ നോക്കി. അവനെ മണ്ണിൽ വലിച്ചെറിയരുത്. നായ്ക്കളും നദികളും കടിച്ചു വലിക്കുകയോ പുഴുക്കൾ അവന്റെ മേൽ നിരക്കുകയോ ചെയ്യും. ഉറുമ്പുകൾ തരിതരിയായി അവനെ സ്വന്തം കൂടാരത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകും. നിവാരണൻ അവന്റെ അമ്മ തരണയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. അവൻ സ്വന്തം ഉദരത്തിന് 1000 തവണകളും സുഖം തരട്ടെയെന്ന് അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അവൾ ഉണ്ടാക്കിയ കലശം അവന് ഉറക്കറയായില്ല. അവന് ഇനി അവളുടെ ഉദരത്തിലേക്ക് മടങ്ങാനാവില്ല. കരിമ്പാറയുടെ ഉദരമാണ് അവന് ചാവറയായത്. അവർ നദിക്കരയിൽ പോയി. ഉഷസ് അഴിച്ചിട്ട് കറുത്ത ചേല പോലെ ഇരുട്ട് നദിയെ പൊതിഞ്ഞു കിടന്നു. ശരഭൻ പറഞ്ഞു, മുലയിൽ നിന്ന് പറിച്ചു നീക്കി വിട്ടുകൊടുക്കും പോലെയാണ് തരണി അവനെ വിട്ടുകൊടുത്തത്. ഒരു കണ്ണിൽ കണ്ണീരും മറുകണ്ണിൽ തീയും നിറച്ചാണ് അവൾ സുഗ്രീവാജ്ഞ അനുസരിച്ചത്. ബാലൻ, അശക്തൻ, അവനെ കൂടി ചോദിക്കുന്ന നീതി ഏത് നീതിയാണ്? ഞാൻ അവളോട് പറഞ്ഞു, അമ്മ, ഞാനുമല്ലോ അവന്റെ കൂടെ. എനിക്ക് ആപത്ത് പിണഞ്ഞാലും അവനൊന്നും വരാതെ കാത്തുകൊള്ളാം. ശരഭൻ അവന്റെ സഹോദരന്റെ ദുർവിധി ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. തരണി അവളുടെ മൺപാത്രങ്ങളെല്ലാം എറിഞ്ഞുടച്ച് തന്റെ ഉദരത്തെ ശപിച്ച് വാവിട്ടലറുന്നത് അവൻ മനക്കണ്ണിൽ കണ്ടു. തരണിയോട് ഞാനെന്ത് സമാധാനം പറയും? കല്ലും ചളിയും കൊണ്ട് പാറവിടവിനെ അവർ ഒരു കൽക്കൂടാരമാക്കി. അത് തണുത്തതും പരിശുദ്ധവുമായിരുന്നു. അവൾ ഉണ്ടാക്കുന്നത് പോലെ ഗർഭപാത്രത്തിന്റെ സുഖവും ഊഷ്മളതയും സുരക്ഷിതത്വവും അതിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും അവർ സമാധാനിച്ചു. അവനെ മണ്ണിലിടുകയോ വെള്ളത്തിലൊഴുക്കുകയോ ചെയ്തില്ലല്ലോ. അവർ ശരഭന്റെ മടിയിൽ നിന്ന് അവനെ എടുത്തു. തൂവൽ പോലെ കനം കുറഞ്ഞ ഒരോമന. തരണിയുടെ ഗർഭത്തിൽ നിന്നോണം അധോമുഖമായി അവർ അവനെ കിടത്തി. പൊക്കിൽ കൊടിയിലെ ഒരു കാട്ടുവള്ളി അവനെ പിടിപ്പിച്ചു. എന്നിട്ട് കൽക്കൂടാരം അടച്ചു കെട്ടി. എങ്ങനെ അടക്കം ചെയ്യപ്പെട്ടതായാലും ശരീരം നശിക്കും. കത്തിച്ചാൽ അത് ചാരമാകും. കുഴിച്ചിട്ടാൽ പുഴുവരിക്കും. മരക്കൊമ്പിൽ വെച്ചാൽ കാകനും കഴുകനും തിന്നുതോൽക്കും. വെള്ളത്തിലൊഴുക്കിയാൽ മീനുകൾ ആഹരിക്കും. ഏത് നിലനിൽപ്പുതകുമെന്ന് മുമ്പേ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാരുതി ശരവനെ സമാധാനിപ്പിച്ചു. സീതയെ തേടിയുള്ള അവരുടെ യാത്രക്കിടയിൽ വിഷം തീണ്ടി മരിക്കുന്ന 18-ാമത്തെ ആളായിരുന്നു നിവാരണൻ. 18 വിഷവായ ദൂരം അവർ പിന്നിട്ടു. അപ്പോഴേക്കും നിലത്തു നോക്കിയല്ലാതെ ആരും നടക്കുന്നില്ലെന്ന അവസ്ഥയിലെത്തി. കണ്ണുകൾ വികസിച്ചു കഴിഞ്ഞു. കുലപ്പെരുമാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മരണത്തെ എന്തിനു പേടിക്കുന്നു? ജ്ഞാനിയായ മാരുതി വിഷാദവാന്മാരായി തീർന്ന് അവരോട് ചോദിച്ചു, മരണം ശരീരത്തിന്റെ പിന്മടക്കമാണ്, സ്വന്തം മൂലകളിലേക്കുള്ള പിന്മടക്കം. അനേകം കോടി ദശപരാർത്ഥം കണികകൾ കൂടിച്ചേർന്നതാണ് ശരീരമെന്ന പിണ്ഡം. അനേകം കോടി ദശപരാർത്ഥം കണികകളായി വിഘടിച്ച് അത് ശരീരമല്ലാതായിത്തീരുന്നു. കണികകളുടെ സ്വാതന്ത്ര്യമാണ് മരണം. സ്വാതന്ത്ര്യം ആഘോഷമാണ്. ആഘോഷം ആനന്ദമാണ്. അതിനാൽ മരണം ആനന്ദകരമായ അവസ്ഥയാണ്. ആനന്ദത്തിൽ കരയുന്നവർ ആ ആനന്ദാനുഭവത്തെ അറിയാത്തവരാണ്. അംഗദൻ സൂക്ഷ്മമായ ശ്രദ്ധയോടെ മാരുതിയുടെ വാക്കുകൾ കേട്ടു. വാലി, അനേകം കോടി ദശപരാർത്ഥം കാണികളുടെ ഒരു പിണ്ഡം. കണികകളുടെ ഒരു പിണ്ഡം. വാലി, അനേകം കോടി ദശപരാർത്ഥം കണികകളുടെ മോചനം. ദശപരാർത്ഥം എന്നാൽ അവൻ ചോദിച്ചു. ഒരു ദശപരാർത്ഥം ഒന്നു ശേഷം 18 പൂജ്യങ്ങൾ കണികകൾ ആകുന്നു. നിങ്ങൾക്കതിനെ കണ്ണുകൊണ്ട് കാണാനോ കൈകൊണ്ട് തൊടാനോ സാധ്യമല്ല. കണികകൾ, അവ എവിടെ എങ്ങനെ നിലനിൽക്കുന്നു? കണികകളുടെ ആവക്കുകയാണ് പ്രപഞ്ചം. അവ അഴിയുകയും മുറുകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടിച്ചേർന്ന പിണ്ടമാകുന്നു. അഴിഞ്ഞ് കണികകളാകുന്നു. ഒരിക്കൽ വിഘടിച്ചു പോയവ വീണ്ടും കൂടി ചേരുമ്പോൾ പൂർവ്വരൂപത്തിലേതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. നവം നവമായി അന്ന റിപ്പീറ്റ് അനന്ത വൈദ്യ അനന്ത വൈവിധ്യമാർന്നതായി അനുസ്യൂതമായി ഉടലിന്റെ അഴിയലും മുറുകലും നടക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിത്തും പഴയ വിത്തല്ല, ഒരു ചെടിയും പഴയ ചെടിയല്ല. ഇതൊരു കളിയാണ്, പ്രപഞ്ചലീല. ഓരോ അണുവും ഇതിൽ പങ്കാളിയാണ്. ഒന്നിനും ഇതിൽ നിന്ന് മാറി നിൽക്കാനായില്ല. നിവാരണം വീണ്ടും ചരണിയുടെ ഗർഭത്തിൽ ഉരുകൊള്ളില്ലല്ലോ എന്ന് കരുതി ദുഃഖിക്കരുത്. അത് സംഭവിക്കില്ല. അനേകരിൽ നിന്ന് അനേക തരത്തിൽ ഒരേ സമയം പുറപ്പെട്ട ആശ്ചര്യ ശബ്ദങ്ങൾ കൊണ്ട് അന്തരീക്ഷം ഇളകിമറിഞ്ഞു. വിശ്വാസം നേടി കടോര സ്വരമാണ് മാരുതിയുടെ വാക്കുകളിൽ അവർ കേട്ടത്. കുലതന്റെ നിലനിൽപ്പ് തന്നെ ഏത് ഉറപ്പിൽ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്തിരുന്നുവോ അതാണ് തകർക്കപ്പെടുന്നത്. മാരുതി അക്ഷോഭിനായി. അവർക്ക് സ്വന്തം വികാരങ്ങളിൽ പ്രകടിപ്പിക്കാൻ ഒരു ഇടവേള നൽകിക്കൊണ്ട് കണ്ണടച്ചിരുന്നു. കുറച്ചു സമയം അവരുടെ പ്രകടനങ്ങൾ നിലച്ചു. കഠിനമായ സംശയത്തോടെ അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവർ നിശബ്ദരായിരുന്നു. അത് അസംഭവമായതിനാൽ തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. എനിക്കറിയാം, ജ്ഞാനികൾക്ക് മാത്രം വഴങ്ങുന്ന കാര്യമാണിത്. ജ്ഞാനം കൊണ്ടേ പൊരുൾ അറിയാനാവൂ. ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും പൊരുൾ അറിഞ്ഞവനാണ് രാമൻ. അദ്ദേഹത്തെ പിന്തുടരുകയെന്നാൽ ജ്ഞാനത്തെ പിന്തുടരുകയാണ്. താരൻ ചോദിച്ചു, മാരുതി, ജ്ഞാനം എന്നാൽ ജീവിതത്തിന്റെ പൊരുൾ അറിയലാണെന്ന് താങ്കൾ പറയുന്നു. ശരിയായ പൊരുൾ എന്തെന്ന് നിശ്ചയിക്കുന്നതാര്? മാരുതി തെളിനേരം ആലോചനയിൽ ആണ്ടു. പിന്നെ നിസ്സംഗനായി പറഞ്ഞു, അത് അന്വേഷിക്കുന്ന ആൾ തന്നെ നിശ്ചയിക്കേണ്ടതാണ്. കടൽ കരിയാണെന്നും സൂര്യൻ ചന്ദ്രനാണെന്നും പറയുന്നത് പോലെ അബദ്ധമായ ഒന്നായിട്ടാണ് നമ്മുടെ കൂട്ടർക്ക് ഈ പുതിയ പൊരുൾ അനുഭവപ്പെടുന്നത്. താങ്കൾക്ക് സ്വന്തം കുലത്തിന്റെ വിശ്വാസങ്ങൾക്ക് പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരം ആശയങ്ങൾ കൊണ്ടുവന്ന വിശ്വാസത്തിന്റെ അടിത്തറ ഇളകും. നമ്മൾ ഒന്നുമല്ലാതാകും, പ്രതീക്ഷയില്ലാതാകും. മരണം ശരീരത്തിന്റെ നാശമാണ്, സമ്മതിച്ചു. പക്ഷെ മരണം പ്രതീക്ഷയാണ്, അമ്മയുടെ ഉദരത്തിലേക്കുള്ള മടക്കമാണ്. അതങ്ങനെയല്ലെന്ന് പറയുന്ന ഒരു പുതിയ നീ അറിവും സ്വീകരിക്കപ്പെടില്ല. ജീവിതത്തിന്റെ അർത്ഥമില്ലാത്ത അന്ത്യമാണ് മരണമെന്നോ? അങ്ങനെ പൊടിതൂളിയാക്കി പോകാനാണെങ്കിൽ എന്തിനു ജനിക്കണം? താരന്റെ ചോദ്യങ്ങൾ അവർക്കിടയിൽ ആഹ്ലാദകരങ്ങൾ ഉയർത്തി. താരൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിത്ത് മടങ്ങുന്നത് ഭൂമിയുടെ ഉദരത്തിലേക്കാണ്. നമ്മളും അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങും. നമ്മുടെ വിശ്വാസം ചിലപ്പോൾ ലക്ക മറ്റാതായിരിക്കട്ടെ. മാരുതി ഒരു ചെറിയ പുഞ്ചിരിയോടെ താരനെ കേട്ടുകൊണ്ടിരുന്നു. അയാൾ അസാധാരണമാം വിധം ശാന്തനും സൗമ്യനുമായി കാണപ്പെട്ടു. ഞാൻ രാമനെ വിശ്വസിക്കുന്നു, സത്യത്തെ തേടുന്നു. ഇരുട്ടിൽ വെളിച്ചത്താൽ നയിക്കപ്പെടുന്നത് പോലെ ഞാൻ സ്വസ്ഥനായിരിക്കുന്നു. ജനനമോ മരണമോ നമ്മുടെ വരുതിയിലല്ല. അംഗദൻ തന്റെ മുന്നിലുള്ളവരെ പിടിച്ചുമാറ്റിക്കൊണ്ട് മുന്നിലേക്ക് വന്നു. താങ്കൾ മനുഷ്യനോ മൃഗമോ? അവൻ ചോദിച്ചു. രക്തം ഇരച്ചു കയറി, ചെന്നികൾ ചുവന്ന് ഹൃദയമിടിപ്പ് കൂടി. ചുണ്ട് വിറച്ച് അവൻ വീണ്ടും ഉറക്കി ചോദിച്ചു, പറയൂ മാരുതി അമ്മാവ, താങ്കൾ മനുഷ്യനോ മൃഗമോ? അപ്പോൾ അവിടെ ഇങ്ങനെ കനത്ത ശ്രദ്ധതയ്ക്ക് ഉപമാനമില്ല. തലയുയർത്തി നോക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. രാമൻ പറഞ്ഞു, വാനര, ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് നിന്നെ കൊല്ലാൻ അധികാരമുണ്ട്. തനിക്ക് ചുറ്റും തളം കെട്ടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ കിടന്നോളം വെട്ടി അമ്പരപ്പോടെ വാലി രാമനെ തുറച്ചു നോക്കി. രാമൻ തുടർന്നു, മനുഷ്യർ ചതിക്കുഴികൾ ഉണ്ടാക്കിയതും വലകൾ കെട്ടിയതും കെണികൾ വെച്ചും പല ജാതി മൃഗങ്ങളെ പിടിക്കുന്നു. മൃഗങ്ങൾ അവ പേടിച്ചോടുന്നവയായാലും ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നവയായാലും വെറികൊണ്ട് ചീറിവരുന്നവയായാലും വെറുതെ ഒതുങ്ങി നിൽക്കുന്ന ഒതുങ്ങിക്കിടക്കുന്നവയായാലും മനുഷ്യർ അവയെ കൊല്ലുന്നു. ധർമ്മിഷ്ഠരായ രാജാക്കന്മാരാകട്ടെ വിനോദത്തിനായി മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നു. ഇതിലൊന്നും ഒരു ദോഷവും ഞാൻ കാണുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നീ കോപിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ വാനരം തന്നെയാണ്. നീ യുദ്ധത്തിൽ എതിർക്കുന്നവനായാലും വേണ്ടില്ല, എതിർക്കാത്തവനായാലും വേണ്ടില്ല. മൃഗമാണെന്ന ഒരൊറ്റ കാരണത്താൽ എനിക്ക് നിന്നെ കൊല്ലാം. ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. മരണമേ, വന്നീ മാനിയെ വിഴുങ്ങുക. വാലി ഗർവിച്ചുകൊണ്ട് ആത്മാവിന്റെ മുഴക്കം വാക്കുകൾക്ക് കൊടുത്ത് അസഹ്യവേദനയാൽ പിളരുന്ന നെഞ്ചിൽ ഇരുകൈകളും ചേർത്ത് ചോര പൊടിയുന്ന നെയ്യുകൾ രാമന്റെ മുഖത്തുറപ്പിച്ച് ചോദിച്ചു, മൃഗമെങ്കിൽ ഭക്ഷണത്തിനോ വിനോദത്തിനോ ഈ കല? രാമ, എന്റെ മാംസം താങ്കൾ ഭക്ഷിക്കുമോ? ഞാൻ അഞ്ചു നഖങ്ങളുള്ളവൻ. അഞ്ച് നഖങ്ങളുള്ളവയിൽ നിങ്ങൾ മാംസാഹാരികൾ ഭക്ഷ്യയോഗ്യമായി കരുതുന്ന അഞ്ചെണ്ണത്തിൽ ഞാനില്ല. എന്റെ അതിനിർമ്മയായ തോൽ ആരും ഉടുക്കാനെടുക്കാറില്ല. എന്റെ രോമമോ അസ്ഥിയോ നിങ്ങൾ കൈകൾ കൊണ്ട് തൊടില്ല. ഭാര്യയെ തിരിഞ്ഞിരിക്കുന്ന വേളയിൽ താങ്കൾക്ക് വിനോദത്തിനായാലും ആകില്ലല്ലോ ഈ കല. അംഗദൻ, പറയൂ മാരുതി അമ്മാവ, താങ്കൾ മനുഷ്യനോ മൃഗമോ? മാരുതി, നാം പ്രാകൃതരാണെന്നേ അതിനർത്ഥമുള്ളൂ. നമുക്ക് വിദ്യയില്ല, വ്യവസ്ഥയില്ല, ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന നീതിന്യായങ്ങളില്ല. നമ്മൾ അന്ധവിശ്വാസികളും അനാചാരക്കാരുമാണ്. ഇങ്ങനെയുള്ളവർ മൃഗത്തിൽ നിന്ന് ഭിന്നരല്ലെന്നാണ് രാമൻ ഉദ്ദേശിച്ചത്. അംഗദൻ, നമുക്കിതെല്ലാം ഉണ്ട് നമ്മുടേതായ രീതിയിൽ. എന്റെ സംശയത്തിന് മറുപടി പറയൂ. രാമന്റെ കണ്ണിലൂടെയല്ല താങ്കളുടെ കണ്ണിലൂടെ നോക്കൂ, നമ്മൾ മനുഷ്യരോ മൃഗങ്ങളോ? വളരെയധികം യുവാക്കൾ അപ്പോൾ ആവേശഭരിതരായി അംഗതന്റെ പിന്നിൽ അണിനിരുന്നു. അപമാനിതനായി തീർന്ന യുവശക്തിക്ക് ആ ചോദ്യത്തിന് ഉത്തരം വേണമായിരുന്നു. പലതരം ആക്രമണങ്ങൾക്കും കീഴ്പ്പെടലുകൾക്കും അവർ ഇരകളായിട്ടുണ്ട്. പലതരം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ദേശം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മൃഗങ്ങളെന്നും കൊല്ലപ്പെടാൻ അർഹരെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിന്റെ രോക്ഷവും അമർഷവും യുവാക്കളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. സുഗ്രീവ പക്ഷത്തായിരുന്ന യുവാക്കൾ പോലും അപകർഷം കൊണ്ട് നീറി. മാരുതി ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ അയാളെ ആക്രമിച്ചേക്കുമെന്ന് ജാമ്പവാന് തോന്നി. ചെറുപ്പക്കാരെ അവിവിവേകികളും വിളിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഓരോ യുവാവും കത്തുന്ന ഒരു തീഗോളമാണ്. വീറില്ലാത്തവനൊക്കെ തണുത്ത് കിടക്കട്ടെ, കാലു നക്കട്ടെ, ഇതിനുത്തരം ഞങ്ങൾക്ക് കിട്ടണം. ജാമ്പവാൻ രണ്ടു കൈയും ഉയർത്തി യുവാക്കൾക്കിടയിൽ നിന്നു. എന്റെ കുട്ടികളെ, വിവേകിയായ രാമൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മുടെ രൂപവും പ്രകൃതിയും കൂടി അതിന് കാരണമായിരിക്കില്ലേ? രൂപം, എന്റെ രൂപത്തിൽ എനിക്ക് അഭിമാനമേയുള്ളൂ. ഉയർന്ന മൂക്കില്ലാത്തത് ഒരു കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതെന്റെ വംശാഭിമാനമാണ്. കടിച്ചിരിക്കുന്നത് കൊണ്ട് പല്ല് മുന്നോട്ട് നീതിന്റെ പേരിൽ നമ്മളെ കൊല്ലാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടാന്നാണോ മന്ത്രി ജാമ്പവാൻ പറയുന്നത്? അതിനെയാണോ വിവേകം എന്ന് വിളിക്കുന്നത്? മൃഗമാണ് പോലും, എന്നു മുതലാണ് മാർദി അമ്മാവ താങ്കളുടെ ഗോത്രത്തിലുള്ളവർ മൃഗങ്ങളായത്? നമ്മൾ ആഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നവരല്ലേ? വിനോദത്തിന് വേണ്ടിയും കൊല്ലാറില്ല. നമ്മൾ ആഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നവരല്ല, വിനോദത്തിന് വേണ്ടിയും കൊല്ലാറില്ല. കൊല്ലുന്നവന് എങ്ങനെയാണ് മോക്ഷത്തെയും മോചനത്തെയും പറ്റി പറയാനാവുന്നത്? ആകെ കലുഷമായ ആ അവസരത്തെ എങ്ങനെ മറികടക്കണമെന്ന് ജാമ്പവാന് മനസ്സിലായില്ല. മാരുതി ആകട്ടെ അക്ഷോഭ്യനാണ്, തന്നെയുമല്ല. എല്ലാം അറിയുന്നവന്റെ ഒരു ചെറു പുഞ്ചിരി മുഖത്ത് ഉദിച്ചു നിൽക്കുന്നുമുണ്ട്. താങ്കൾ എന്തെങ്കിലും പറയൂ, ജാമ്പവാൻ അപേക്ഷിച്ചു. രാമൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സാബല്യങ്ങൾ. അംഗദന് മറ്റു യുവാക്കളും കൂട്ടം ചേർന്ന് കൂടിയാലോചനകൾ നടത്തുന്നത് ജാമ്പവാൻ ശ്രദ്ധിച്ചു. ഇതിങ്ങനെ പോയാൽ കുഴപ്പമാണ്. ഇന്നുവരെ ഉണ്ടാക്കാത്ത വിധം അംഗദൻ മാരുതി അമ്മാവനോട് കയർത്തിരിക്കുന്നു. യുവാക്കൾ അവന്റെ പക്ഷം ചേരുന്നു. എന്തിന്റെ സൂചനയാണിത്? ദ്വിവിധൻ, മൈന്ദൻ, നളം തുടങ്ങിയവർ പറഞ്ഞു. വേണ്ടി വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് യുവാക്കളെ ഛിന്നഭിന്നമാക്കി തരാം. ജാമ്പവാൻ സമ്മതിച്ചില്ല. അതല്ല പരിഹാരം. കാരണം ജാമ്പവാനും സമാധാനത്തിന്റെ ഭാഷ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവർ അംഗദനെയും യുവാക്കളെയും വിളിച്ചുകൂട്ടി. സത്യം പറഞ്ഞാൽ നിവാരന്റെ സ്മരണമാണ് നമ്മളെ ഇങ്ങനെയൊക്കെ അസ്വസ്ഥരാക്കുന്നത് എന്ന് വെച്ച് സുഗ്രീവൻ നമ്മെ ഏൽപ്പിച്ച കാലത്തിന്റെ ഗൗരവം നാം മറന്നുകൂടാ. നമുക്ക് തന്ന ഒരു മാസം കാലാവധി തീരാൻ പോകുന്നു. എത്ര കഠിനമായി ശ്രമിച്ചിട്ടും നമുക്ക് സീതയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന ദിക്കിലുണ്ടാകും എന്ന ചെറിയ സൂചന പോലും കിട്ടിയിട്ടില്ല. ജാമ്പവാൻ പറഞ്ഞു. താരൻ തുടർന്നു. ഇങ്ങനെ മടങ്ങി ചെന്നാൽ നമ്മെ കാത്തിരിക്കുന്ന വിധി എന്തെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിക്കൂടാ. ഒന്നുകിൽ സർവശക്തിയും എടുത്ത് സീതയെ കണ്ടെത്തുന്നത് വരെ അന്വേഷണം തുടരാം, അല്ലെങ്കിൽ മടങ്ങിപ്പോയി മരണത്തിന് കീഴടങ്ങാം. ഇപ്പോൾ നിശ്ചയിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലുമാണ്. ആലോചിച്ച് മറുപടി പറയൂ. വിഷാദവാന്മാരായി തലകുനിച്ച് അവർ നിവാരന്റെ കടൽ കൽക്കുടീരത്തെ വലം വെച്ചു. അംഗദൻ മുന്നിൽ നടന്നു. ഒരു വൻമല അവരാൾ കീഴടക്കപ്പെടാൻ വേണ്ടി തൊട്ടു മുന്നിൽ തന്നെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വിശാലമായ താഴ്വാരം രാക്ഷസരിടം ആണെന്ന് വഴിയിൽ കണ്ടുമുട്ടിയ ഋഷന്മാരിൽ ചിലർ അവരോട് പറഞ്ഞിരുന്നു. അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് മരണത്തിന്റെ വായിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് സമമാണ്. സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ എവിടെയോ അല്ലേ അവൾ ഉള്ളത്? അവർ അടിവാരം ചുറ്റി കുത്തനെയുള്ള കയറ്റത്തിലേക്ക് പ്രവേശിച്ചു. ആടരടരായ പലർന്ന പാറകളായിരുന്നു ആ മലയുടെ സവിശേഷത. ഒന്നിനും ഇത് ഒന്ന് അട്ടിയിട്ടതുപോലെയായിരുന്നു അത്. മൃദുവായതും നിവസമുള്ളതുമായ പാറപ്പലകൾക്കിടയിൽ നിന്ന് ചിലപ്പോൾ ഒരു ചെടി എത്തിനോക്കി, ചിലപ്പോൾ ഒരു കീരി പേടിച്ചോടി. മരങ്ങളോ കുറ്റിച്ചെടികളോ ഇല്ലാത്ത ആ കയറ്റങ്ങൾ വെയിൽ കൊണ്ട് തിളച്ചു കിടക്കുകയാണ്. നാലുകാലിൽ ഇഴഞ്ഞ് പള്ളി പിടിച്ചും കയറിയും പിടിവിട്ട് താഴേക്ക് തെന്നിയും അവർ കയറിക്കൊണ്ടിരുന്നു. ഉച്ചയാവാറായിട്ടും പകുതി ദൂരം പോലും അവർക്ക് കയറിയെത്താനായില്ല. അടിയിലും മുകളിലും തീ വർഷിക്കുന്നത് പോലെയായിരുന്നു ഉച്ച. നഗ്നമായ പാറകൾ തീയിൽ പഴുപ്പിച്ചു വെച്ചതുപോലെ പൊള്ളിക്കൊണ്ടിരുന്നു. അടുത്തെങ്ങും വെള്ളമില്ല എന്ന അറിവ് അവരെ ദാഹപരവശരാക്കി. ഞാൻ പരപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കടലിന്റെ പരപ്പ്, തീരത്തിന്റെ പരപ്പ്, ആകാശത്തിന്റെ പരപ്പ്. കുത്തനെയുള്ള ഈ കേട്ടം ഞാൻ കീറി മുഴുവനാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം പറഞ്ഞു. പരപ്പ് മാത്രമല്ലോ, ആഴവും അറിയുന്നവനില്ലെന്നേ. ആഴത്തിന്റെ വിപരീത ദിശയാണ് ഉയരം. അംഗദൻ വാശിയോടെയാണ് മല കയറിക്കൊണ്ടിരുന്നത്. ഓരോ അടിവശത്തിലും തനിക്ക് കീഴടക്കാനുള്ളവന്റെ മുഖമാണ് അംഗത്തിന്റെ ഉള്ളിലിരുന്ന് ഞെരിയുന്നത്. കയറ്റത്തിന്റെ ആയാസം അവൻ അറിഞ്ഞില്ല. പല്ലു ഞെരിച്ച് മുഷ്ടി ചുരുട്ടി അവൻ കയറിപ്പോയിക്കൊണ്ടിരുന്നു. അവരൊക്കെ എത്ര പിന്നിലാണെന്നറിയുമ്പോ ഹൗ ഭയങ്കരമായ കാഴ്ച. ഉറുമകളെ പോലെ അരിച്ചരിച്ച് കയറി വരുന്നത് അവരാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിന്ന് താഴേക്ക് നോക്കി. ആദ്യൻ അത്ഭുതപ്പെട്ടു. കയറിപ്പോയ ചെങ്കുത്തായക്കേസൻ അവനെ ഭയപ്പെടുത്തി. കാലും നിടറിയാൽ മരണമല്ലാതെ യാതൊന്നും കാത്തിരിക്കാനില്ലാത്ത കൊക്കയിലേക്ക് വീഴും. രാത്രിയായാലും സംഘം മുഴുവൻ മുകൾ പരപ്പിലേക്ക് കയറിയെത്തുമെന്ന് അംഗത്തിന് തോന്നിയില്ല. ജീവന്റെ ഒരു രക്ഷണവുമില്ലാത്ത സ്ഥലം. ആഹാരമില്ല, വെള്ളമില്ല, പലർക്കും രോഗങ്ങളും പിടിപെട്ടിട്ടുണ്ട്. ഇരുട്ടാവും മുമ്പ് നമുക്ക് കയറിയെത്തണം. വെള്ളവും ഭക്ഷണവും കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിവാരണ ഗതിയാവും പലർക്കും. കാലുകൾ നീട്ടിവെച്ച് അവർ കയറി തുടങ്ങി. ഒറ്റ കുതിപ്പിന് ഒരുപാട് ദൂരം ചവിട്ടിത്തള്ളാനുള്ള ആവേശം. വായ തുറന്നു പിടിച്ച് ആവോളം വായു പൊടിച്ചെടുത്തു. നടന്നു കയറാൻ പശ്ചാത്തലങ്ങളിൽ ഇഴഞ്ഞു കയറി. സൂര്യൻ പടിഞ്ഞാട്ട് ചാഞ്ഞു. ചെങ്കുത്തായ പാറകളെ ചിലക്കിക്കൊണ്ട് ഒരു തീഗോളം പോലെ അത് ആകാശ ചെരുവിൽ നിന്നു. ഭൂമി അപൂർവരാഗത്താൽ തുടുത്തു. എണ്ണിപ്പറയാനാവാത്ത നിറങ്ങൾ കൊണ്ട് ആകാശം അത്ഭുത കാഴ്ചയായി. ഇത്തവണ നമ്മൾ കണ്ടെത്തും തീർച്ച, ആദ്യൻ പറഞ്ഞു. ചുറ്റിലും കാണുന്ന അത്ഭുത പ്രകാശം അവന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തതുപോലെ. അംഗതൻ ചിരിച്ചു. അതെന്താ കണ്ടെത്തില്ലേ? അറിഞ്ഞുകൂടാ. അയ്യോ, പിന്നെന്തിനാ നമ്മൾ ഈ കേറ്റമൊക്കെ കയറിയത്? കയറിയാലല്ലേ ഇറങ്ങാൻ പറ്റൂ. ഇറങ്ങി ചെല്ലുന്നിടം രാക്ഷസിരിടം ആണ്. അവിടെ ഉണ്ടാവാം രാവണൻ, അയാളുടെ മടുത്തട്ടിലുണ്ടാവാം നാം തേടുന്നവൾ. ഉഴവുചാലിൽ വിത്തുന്നോണം പുതഞ്ഞു കിടപ്പുണ്ടാവും. ആർക്കറിയാം? നിരാശപ്പെടേണ്ട. അല്ല ആദിയ, നമ്മോട് ദൈവ തോന്നി ഈ മല കുറച്ച് ചായം തരുന്നുണ്ടോ? ശരിയായിരുന്നു. ചെങ്കുത്തായ കാഴ്ച പ്രശാന്തതയിലേക്ക് ചായം പോലെ. അതൊരു തെരുവായിരുന്നു. കൂടുതൽ പുല്ലും ചെടികളും അവർ അവിടെ കണ്ടു. തണുത്തൊരു കാച്ച് വീശി. ആവൂ, ആദ്യം ആശ്വാസം കൊണ്ടു. മുകൾ പരത്തിൽ ആദ്യം കാലുകൊട്ടിയത് ആദ്യം തന്നെയാണ്. ഉപ്പുകളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് കൂവി വിളിക്കുമ്പോൾ അവൻ ഉറക്കെ കൂവി. സ്വന്തം ശബ്ദത്തിന് കിട്ടിയ നിലയ്ക്കാത്ത പ്രതിധ്വനികൾ ഒരു കുട്ടിയെ പോലെ അവനെ സന്തോഷിപ്പിച്ചു. അത് കേൾക്കാൻ വേണ്ടി മാത്രം അവൻ വീണ്ടും വീണ്ടും കൂവിക്കൊണ്ടിരുന്നു. താഴ്വരയിൽ ആൾപ്പാർക്കുണ്ട്. നോക്കൂ, നൂലുപോലെ നേർത്ത പുകച്ചുരുളുകൾ ഉയരുന്നു. അംഗതൻ ചൂണ്ടിക്കാട്ടി. പലയിടത്തു നിന്നും അങ്ങനെ പുകനൂലുകൾ അന്തരീക്ഷത്തിലേക്ക് നീണ്ടുവരുന്നത് അവർ കണ്ടു. മടക്കുമടക്കായ ചക്രവാളം അവരെ വിഷാദത്തിലാണ്ട് കിടക്കുന്ന മലനിരകളെ നോക്കി അംഗതൻ നിന്നു. ഒരുയർച്ചയ്ക്ക് ഒരു താഴ്ച. താഴ്വാരങ്ങൾക്ക് മീതി നീയുന്ന കോടമഞ്ഞ പോലെ അവനെ മൂടുന്ന ഹൃദയ വിഷാദം. ഉഷസ് അവരുടെ കറുത്ത ശൈലിയാണ് വീണ്ടും ഇതിലെ വരുന്നു.